ലഹരിയാണെന്നാണ്. ഭക്തി എന്നുള്ളത് ഒരു ലഹരിയാണ്. അങ്ങനെ ഇരിക്കുന്ന ഭക്തി ലഹരി, ഭക്തി ഉന്മാദം എന്നാണ്. ആ ലഹരിയാണ് ഈ കൃതിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതെന്ന്. ആചാര്യസ്വാമിക്ക് ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അന്തരംഗത്തിലിരിക്കുന്ന ലഹരിയാണ്. ഇതൊന്നും വെറും സ്തോത്രമല്ല. നമുക്ക് ലഹരി ഇല്ലെങ്കിൽ പോലും നമ്മളത് വായിച്ചാൽ ലഹരി പിടിക്കും. ഇതൊരു ഒരു വലിയ രഹസ്യമാണ്. മഹാപുരുഷന്മാർ ഒരു വാക്കുച്ചരിക്കുമ്പോൾ ആ വാക്കില് അവരുടെ പ്രാണശക്തി, അവരുടെ ചേതനാശക്തി എത്രകാലം കഴിഞ്ഞാലും ആ ശ്ലോകത്തിലോ ആ കൃതിയിലോ ആ വാക്കിലോ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. ഇത് അതിന് പുറകിലിരിക്കുന്ന ഒരു മിസ്റ്റിക്കൽ സീക്രട്ടാണ്. അതുകൊണ്ടാണല്ലോ വേദമന്ത്രങ്ങൾക്കൊക്കെ ഇത്ര അത് അതേമാതിരി ഉച്ചരിക്കുന്നത്. എന്താ അതിനകത്തിരിക്കുന്ന ചേതനാശക്തി, പ്രാണശക്തി, ആ ജീവശക്തി, ആ ഏതു ഭാവത്തോടുകൂടിയാണോ ആ ഋഷി അത് പറഞ്ഞത്, ആ ഭാവം എത്ര കാലം കഴിഞ്ഞാൽ ആ കൃതി വായിക്കുമ്പോൾ പോവില്ല. ആ ശക്തി ഈ കൃതിയിൽ നമുക്ക് ഇപ്പോഴും കാണാം. ഈ ആനന്ദലഹരി നമ്മൾ വായിച്ചാൽ മതി, അത് നമുക്കൊരു പിൽസ് മാതിരി തന്നിരിക്കുകയാണ്. നമ്മള് അർത്ഥമറിഞ്ഞുകൊണ്ട് അർത്ഥമറിയാതെ തന്നെ, ഞാനൊരു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഈ ശിവാനന്ദ ലഹരി പറയാണ്. ഞാൻ അന്ന് സംസ്കൃതം ഒന്നും അറിയില്ല, സ്കൂളിലൊന്നും സംസ്കൃതം പഠിച്ചിട്ടില്ല, അതുകൊണ്ട് സംസ്കൃതമൊന്നും അറിയില്ല. അപ്പൊ അമ്പലത്തിലിരുന്ന് ഇങ്ങനെ ഉറക്കെ പാടും. പാടുന്ന സമയത്ത് എനിക്കിപ്പോ തോന്നുന്നു അർത്ഥം അറിയാതിരുന്നപ്പോ കുറച്ചുകൂടി സുഖമായിട്ടിരുന്നു തോന്നുന്നു. അത്ര ശബ്ദഭംഗിയാ അതിന്. അർത്ഥം അറിയുമ്പോൾ നമ്മളുടെ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി, ചിന്തിച്ചു പോകും, ചിന്തിച്ച് ചിന്തിച്ച് നിൽക്കും, ഹൃദയമില്ല. ഇത് ആ കൃതിയിലെ ശ്ലോകങ്ങളുടെ പദം പദം തന്നെ അമൃതം മാതിരിയാണ്. നിത്യാനന്ദരസാലയം സുരമുനി സ്വാന്വാംബുജാദശ്രയം സ്വച്ഛം സദ്വിജസേവിതം കലുഷഹൃത് സദ്വാസനാവിഷ്കൃതം ശംഭുദ്ധ്യാന സരോവരം വ്രജമനോഹംസാവതം സസ്ഥിരം കിം ശുദ്രാശ്രയ പൽവന ഭ്രമണ സഞ്ജാതശ്രമം പ്രാപ്സിസി. ഈ ശബ്ദം തന്നെ വളരെ മനോഹര. ഈ ശ്ലോകങ്ങളൊക്കെ അന്ന് പറയുമ്പോൾ വലിയ ആനന്ദമായിരുന്നു. അപ്പോ അർത്ഥമറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇത്തരം ശ്ലോകകൃതികള് നമ്മളുടെ അന്തരംഗത്തില് ഭക്തിയാവുന്ന ആർദ്രഭാവത്തിനുണ്ടാക്കും, ഒരു അനുഭൂതി ഉണ്ടാക്കും, ഒരു സന്തോഷം, ഒരു ഒരു പ്രേമം നമ്മളുടെ ഉള്ളിലുണ്ടാവും. കാരണം ഇത് എഴുതുമ്പോൾ അദ്ദേഹം അർത്ഥം വന്നുകൊണ്ട് എഴുതിയിരിക്കുന്നു, അത് മതി. നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ആ ഭാവം ഉണ്ടാവും. ഇത് മഹാത്മാക്കളുടെ കൃതികൾക്ക് മാത്രമുള്ളതാണ്. നമ്മളൊക്കെ ഇപ്പൊ കവിത ഇഷ്ടംപോലെ എഴുതി തള്ളുന്നുണ്ട്, ഇഷ്ടംപോലെ ആളുകള്. ഒരു പത്രത്തിന് കവിത വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കവിത എഴുതി കൊടുക്കും. ഇത് കാർപെൻട്രി ഓഫ് വേർഡ്സ് ആണ്. അത് കവിത എന്ന് പറയാൻ പറ്റില്ല. ആശാരി കൊച്ചപ്പണിയെടുത്ത് ഉണ്ടാക്കുന്ന മാതിരി കുറെ വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് കെട്ടിയുണ്ടാക്കിയാൽ കവിതയായി എന്നാണ്. അങ്ങനെയൊന്നും അത് കവിതയാവില്ല. ആനന്ദവർദ്ധനൻ പറയുന്നുണ്ട്, നാന് ഋഷി കവിഹി, ഋഷി അല്ലാത്തവൻ കവിയാവില്ല എന്നാണ്. ദർശനശക്തി ഇല്ലാത്തവൻ മന്ത്രദൃഷ്ടാരോ ഋഷയ. മന്ത്രദർശനം ചെയ്യാൻ ശക്തിയുള്ളവനാണ് ഋഷി. ആ ഋഷിത്വം ഇല്ലാത്തവൻ കവിയുമാവില്ല എന്നാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ കവിത്വം, ഋഷിത്വം ഉണ്ടെങ്കിലേ കവിത്വം ഉണ്ടാവുള്ളൂ. ക്രാന്തദർശിയാണ് കവി. അതുകൊണ്ടാണ് ഭഗവാൻ പരമശക്തിയെ തന്നെ കവി എന്നാണ് വിളിക്കുന്നത്. കവിം പുരാണം അനുശാസിതാരം. വിശ്വം മുഴുവൻ അദ്ദേഹത്തിന്റെ കാവ്യമല്ലേ? വിശ്വം മുഴുവൻ അദ്ദേഹത്തിന്റെ കാവ്യരചനയല്ലേ? അദ്ദേഹമാണ് ഏറ്റവും വലിയ കവി. അപ്പോ ഈ കവിതയില് തന്നെ ആ ശക്തി ഉണ്ട്, ആ ചേതനാശക്തി ഉണ്ട്. നമ്മളത് പാരായണം ചെയ്ത് നോക്കിയാൽ മതി. ആരംഭത്തിൽ തന്നെ പറയുന്നത് കലാസ്വരൂപന്മാരായിട്ടാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. കലയില് സെന്ററായിട്ടിരിക്കുന്നത് ഭഗവാനാണ്, ചേതനയാണ്, ആ ചൈതന്യമാണ്. ആ ചൈതന്യത്തിനെ സ്തുതിച്ചുകൊണ്ടാണ് ദേവിയും ഭഗവാനും ഭഗവതിയും കൂടെ ചേർത്ത് സ്തുതിച്ചുകൊണ്ട് കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം നിജതപഫലാഭ്യാം ഭക്തേഷു പ്രകടിത ഫലാഭ്യാം ഭവതു മേ ശിവാഭ്യാം അസ്തോക ത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനഃഭവാഭ്യാം ആനന്ദ സ്ഫുരദനുഭവാഭ്യാം നതിരിയം കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം നിജതപഫലാഭ്യാം ഭക്തേഷു പ്രകടിത ഫലാഭ്യാം ഭവതു മേ ശിവാഭ്യാം അസ്തോക ത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനഃഭവാഭ്യാം ഹൃദി പുനഃ പുനഃ ഭവാഭ്യാം ആനന്ദ സ്ഫുരദ് അനുഭവാഭ്യാം നതിരിയം. ഞാൻ നമസ്കരിക്കുന്നു ഇയം നതിഹി എന്നാണ് എന്റെ നമസ്കാരം. ഇയം നതിഹി നമസ്കാരം. നതി എന്ന് വെച്ചാൽ നമസ്കാരം. ആർക്കാണെന്ന് വെച്ചാല് രണ്ടുപേരെയും വെച്ചുകൊണ്ടാ പറയുന്നത്. രണ്ടുപേർക്ക് എങ്ങനെയിരിക്കുന്ന സ്വരൂപത്തോടു കൂടി അവരാ കലാസ്വരൂപന്മാരായിട്ടുള്ളവരാണ്. കലാഭ്യാം വേദം മുതലായിട്ടുള്ള വേദകൾ 64 കലകൾ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ കലകളൊക്കെ ഭഗവാന്റെയും ദേവിയുടെയും കൂടെ ചേർന്നിട്ടുള്ള സ്വരൂപമാണ്. ഇതൊരു വലിയ രഹസ്യമാണ്. സകല കലകളും അതിൽ അടങ്ങിയിരിക്കുന്ന ശക്തി ഭഗവത് ശക്തിയാണ്, ചേതനയാണ്. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ കവിത എന്ന് വെച്ചാൽ അത് വാക്കുകൾ കൂട്ടിച്ചേർത്താൽ കവിതയാവില്ല, അത് കലയാവില്ല എന്നാണ്. ചിത്രകലയായാലും ശരി, സംഗീതമായാലും ശരി, ശാസ്ത്രമായാലും ശരി, എന്തിലായാലും പുരുഷപ്രയത്നം കൊണ്ട് ഒരു കവിത പോലും ആരും ഉണ്ടാക്കിയിട്ടില്ല. കവിത എങ്ങനെ വന്നു എന്ന് ചോദിച്ചാല് വന്നു എന്ന് പറയുന്നു. വാൽമീകിക്ക് തന്നെ അത്ഭുതമായിരുന്നു, എങ്ങനെ വന്നു എന്ന് അറിയില്ല, അത് വന്നു. വാൽമീകി തന്നെ തന്റെ ഉള്ളിലിരുന്ന് താൻ തന്നെ വീക്ഷിക്കുകയാണ് തന്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു ആ ക്രിയേറ്റിവിറ്റി, സൃഷ്ടിപരത, സർഗാത്മകത എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ആ സർഗാത്മകതയുടെ പ്രവാഹം തന്റെ ഉള്ളിലുണ്ടാവുന്നത് വാൽമീകി തന്നെ അത്ഭുതപ്പെടുകയാണ്. ആ ക്രൌഞ്ച പക്ഷികളില് ആ പുരുഷ പക്ഷിയെ വേടൻ അടിച്ചു വീഴ്ത്തിയപ്പോ ആ പക്ഷി കിടന്ന് പെടഞ്ഞു മരിക്കുന്നത് കണ്ട ഉടനെ വാൽമീകി ഉദ്ദേശിച്ചൊന്നുമില്ല കവിത തള്ളണമെന്ന്, തന്നെ അറിയാതെ തന്റെ ഉള്ളുന്ന് പാനിഷാദ പ്രതിഷ്ഠാം ത്വം അഗമഃ ശാശ്വതി സമാഹ യത്ക്രൗഞ്ച മിഥുനാദേകം അവധി കാമമോഹിതം. ഇത് കഴിഞ്ഞിട്ടാണ് വാൽമീകി ആലോചിക്കുന്നത് ഈ ശ്ലോകം എവിടുന്ന് വരുന്നു എന്നാണ്. ശോകാർത്ഥസ്യ പ്രവൃത്വമേ ശ്ലോകോ ഭവതു നാമ്യഥ ശോക ശ്ലോകത്വമാഗത എന്നാണ്. ശോകം ശ്ലോകമായിട്ട് തീർന്നു, തന്റെ ഉള്ളിൽ ശോകം വന്നു, അത് അകത്തുപോയി. ഇതിനെ ചില പ്രക്രിയകളൊക്കെ പറയുന്നുണ്ട് ശാസ്ത്രത്തില്, അന്തരംഗത്തിൽ പോയിട്ട് അവിടെ എന്തൊക്കെയോ പ്രക്രിയകൾ നടക്കുന്നു നമ്മളെ അറിയാതെ. നമുക്ക് പല സെന്റർ ഉണ്ട് നമ്മളുടെ ഉള്ളിലെ, പരാപശ്യന്തി മധ്യമാ വൈഖരി എന്നാണ് ശബ്ദം ഉണ്ടാവുന്നത്. ആദ്യം സൈലൻസ് ആണ്, മൗനമാണ്. ആ മൗനത്തിൽ നിന്ന് ശബ്ദം ഉണ്ടാവുന്നു, ശബ്ദം പിന്നെയാണ് വാചികമായിട്ട് പുറത്തേക്ക് വരുന്നത്. അതിനു മുമ്പ് അന്തരംഗത്തില് ഒരു ദുഃഖമോ ഏതെങ്കിലും പുറത്തുനിന്നുള്ള ലോകത്തുനിന്ന് വിക്ഷേപിക്കപ്പെടുന്ന ഒരു ഒരു സ്റ്റിമുലസ്, ഒരു ചോദന, അത് അന്തരംഗത്തില് പോയിട്ട് എന്തോ നടന്നു വാൽമീകിക്ക്. അന്തരംഗത്തിൽ ഒരു ദുഃഖം നടന്ന, ആ ദുഃഖം ഒരു എക്സ്പ്ലോഷൻ ആയിട്ട് അകത്തുനിന്ന് പുറത്തേക്ക് ശ്ലോകം ശ്ലോകമായിട്ട് കവിതയായിട്ട് പുറത്തു. വാൽമീകി വിചാരിച്ചില്ല കവിത ഉണ്ടാക്കണമെന്ന്, രാമായണം രചിക്കണമെന്നും വാൽമീകി വിചാരിച്ചില്ല. ഈ ശ്ലോകമായിട്ട് വന്ന് വാൽമീകി തന്നെ അത്ഭുതപ്പെടാതെ എങ്ങനെ ക്ലീൻ ആയിട്ട് വന്നിരിക്കണമെന്നാണ്. പാദബദ്ധോ അക്ഷരസമഹ തന്ത്രീലയ സമന്വിത ശോകാർത്ഥസ്യ പ്രവൃത്തോ മേ ശ്ലോകോ ഭവതു നാന്യത. പാദബദ്ധ, പാദമൊക്കെ ക്ലീൻ ആയിട്ട്, എട്ടെട്ട് അക്ഷരം ക്ലീൻ ആയിട്ട് അനുഷ്ടുപ്പ് വൃത്തത്തിൽ വളരെ വൃത്തിയായിട്ട് വന്നിരിക്കുന്നു. നമ്മളുടെ മലയാളത്തിൽ പലതിലും കവിതകൾ എഴുതുന്നവർക്ക് ഒരു കംപ്ലൈന്റ് എന്താന്ന് വെച്ചാൽ വൃത്തം എഴുതിയിട്ടുണ്ടാവണില്ല. അപ്പൊ അവര് പറയാം പുതിയ ട്രെൻഡ് എന്താന്ന് വെച്ചാല് ഈ വൃത്തം ഒന്നും വേണ്ടാന്നാണ് കവിതയ്ക്ക്, എഴുതിയ വൃത്തം വരണില്ലേ. അപ്പോ അപ്പോ ശാസ്ത്രം ഉണ്ടാക്കണത് വൃത്തം വേണ്ട, എന്തെങ്കിലും പറഞ്ഞാൽ മതി കവിതയാവും എന്നാണ്. ഇവിടെ വാൽമീകി ഈ വൃത്തത്തിനൊന്നും ശ്രമിച്ചില്ല. വാൽമീകി വൃത്തശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയ. പല കവിത എഴുതുന്നവരും അവർ വൃത്തശാസ്ത്രവും അലങ്കാരശാസ്ത്രവും പഠിച്ചിട്ടൊന്നുമല്ല കവിത എഴുതുന്നത്. ചിലപ്പോൾ വൃത്തശാസ്ത്രവും അലങ്കാരശാസ്ത്രവും ഒക്കെ പഠിച്ചാൽ കവിത എഴുതാൻ പറ്റില്ല, മർമ്മം അറിഞ്ഞ ആൾക്ക് തല്ലാൻ പറ്റില്ല എന്ന് പറയുന്ന മാതിരി. ഇതൊക്കെ അറിഞ്ഞാൽ ചിലപ്പോൾ എഴുതാൻ പറ്റില്ല. അതായിട്ട് വരുന്നു, തന്നെ അറിയാതെ തന്റെ ഉള്ളിൽ എന്തോ നടക്കുന്നു. അതെന്ത് സംഭവിക്കുന്നു? ഒരു നിമിഷത്തിൽ തന്റെ ഉള്ളിലിരിക്കുന്ന അഹന്ത പോകുമ്പോ വിശ്വചേതനാശക്തി അതിൽ ആവേശിച്ചിട്ട് അത്ഭുതമായിട്ടുള്ള എന്തൊക്കെയോ ലീലാ നാടകങ്ങൾ ചെയ്യുന്നു. അതാണ് കല ആവിർഭാവം. അവിടെ അവിടെ ആ ജീവന് കർത്തൃത്വമേ ഇല്ല. ഒരു കവിത എഴുതുന്ന ആൾ, കീറ്റ്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ വലിയൊരു പോയിട്ട് ഒരു കവിയുണ്ട്, അദ്ദേഹം അവരടുത്ത് പറയുന്നു, ഒരു വൃക്ഷത്തില് അതിൽ തളിരും പുഷ്പങ്ങളും ഇലകളും ഒക്കെ വരുന്ന മാതിരി എത്ര സ്പോണ്ടേനിയസ് ആയിട്ട് നിസർഗമായിട്ട് വരുന്നുവോ അതുമാതിരി എന്റെ ഉള്ളിൽ കവിത വന്നിട്ടില്ലെങ്കിൽ ഞാൻ കവിത എഴുതില്ല എന്നാ പറയണം. എന്റെ ശ്രമം കൊണ്ട് കവിത വരണ്ട എന്നാണ്. സംഗീതം, ത്യാഗരാജസ്വാമി പേനയും പുസ്തകവും എടുത്തു വെച്ചുകൊണ്ട് ആലോചിച്ചൊന്നും എഴുതിയില്ല കവി കൃതികൾ. ആ കൃതികൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ അറിയാതെ ആവേശം നടന്നുകൊണ്ടിരിക്കുന്നു. താൻ പോലും അറിയാതെയാണ് ആ പ്രക്രിയ അത്ഭുതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് സംഗീതജ്ഞാനമോ ഭക്തി വിന സന്മാർഗമോ ഗലതേ ഓ മനസായം. സംഗീതജ്ഞാനവും ഭക്തി ഒന്ന് തന്നെയാണ്. ഭക്തിയില്ലാത്ത ഈശ്വരനെ മാറ്റി നിർത്തിയാൽ സംഗീതമില്ല. സംഗീതത്തിന്റെ പ്രാണൻ തന്നെ ഈശ്വരനാണ്. എന്ത് കലയായാലും ശരി, ആ കലയ്ക്ക് പുറകിൽ കവിതയായാലും ശരി, സംഗീതമായാലും ശരി, നൃത്തം എല്ലാം ആ വിശ്വചേതന നമ്മളെ അറിയാതെ. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമ്മള് ഒരു കീർത്തനം പാട്ട് കച്ചേരിയൊക്കെ കേട്ട് കഴിഞ്ഞാല് എല്ലാം ഉണ്ടാവും, സ്വരവും നിരവലും ഒക്കെ നന്നായിട്ട് പാടും, നന്നായിട്ട് രാഗവിസ്താരം ഒക്കെ ചെയ്ത് ഉള്ളിൽ സ്പർശിക്കുന്നില്ല നമുക്ക്. എന്തുകൊണ്ട്? ഭാവം ഉണ്ടായിരുന്നില്ല എന്ന് പറയും. ഈ ഭാവം എന്താണെന്ന്, ഈ ഭാവം എന്താ? ഇന്ന് അയാൾക്ക് ഭാവം വരുത്തിയിട്ട് പാടിക്കൂടെ? അത് വരുത്താൻ പറ്റില്ല എന്ന്, അത് വരണം. ആ ഭാവം വരുത്താൻ പറ്റില്ല, അതായിട്ട് വരണം എന്നാണ്. ഒക്കെ പഠിച്ചു പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇവിടെ വന്നിരുന്നു, പറയാൻ തുടങ്ങി, എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും ഇവിടെ ഉള്ളിൽ തട്ടില്ല, അവിടെ ഉള്ളിൽ തട്ടില്ല. എന്തുകൊണ്ട് തട്ടുന്നില്ല? ഭാവമില്ല എന്നാണ്. എന്നാ ഭാവം വരുത്തിയിട്ട് പറഞ്ഞുകൂടെ, കുറച്ചുകൂടെ എഫക്റ്റീവ് ആവുമല്ലോ. ഭാവം വരണില്ല, വരുത്താത്ത ഭാവം വരുത്തി കഴിഞ്ഞാല് ഏച്ചുകൂട്ടിയാ മുഴച്ചു നിൽക്കുന്ന പറയുന്ന മാതിരി അത് കൂടുതൽ വൃത്തികേടാവും. അപ്പൊ ഈ ഭാവം ഭാവമായിട്ട് പറഞ്ഞു, ഈ ഭാവം എന്താണ്? അത് അന്തരംഗത്തിലിരിക്കുന്ന ചേതനാശക്തിയുടെ സ്ഫൂർത്തിയാണ്, ആ ഭഗവത് ശക്തിയുടെ സ്ഫൂർത്തിയാണ് എന്നാണ്. ഉള്ളിലിരിക്കുന്ന ചേതന ഭഗവാൻ, ആ ഭഗവാൻ ആവിർഭവിക്കുമ്പോ വാക്കുകളുടെ പുറകിൽ വന്ന് നിൽക്കുമ്പോഴാണ് വാക്കിന് ശക്തി ഉണ്ടാവുന്നത്. എന്നാൽ ആ ഭഗവാൻ മാത്രം നിന്നാൽ ചിലപ്പോൾ പ്രകടനം ചെയ്യാൻ മതി. ആ പ്രകടനം ചെയ്യണമെങ്കിൽ അതിനൊരു ഉപാധി വേണം. ത്യാഗരാജസ്വാമിയുടെ ഉള്ളിലിരിക്കുന്ന ഭാവത്തിനെ പ്രകടിപ്പിക്കാനുള്ള ഉപാധിയാണ് സംഗീതം. വാൽമീകിയുടെ ഉള്ളിലിരിക്കുന്ന ഭാവത്തിനെ പ്രകടിപ്പിക്കാനുള്ള ഉപാധിയാണ് രാമായണം. ഒരു നൃത്ത വിദ്വാന് അദ്ദേഹം നർത്തനം ചെയ്യുമ്പോ ആ നർത്തനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അന്തരംഗത്തിലിരിക്കുന്ന ഭാവത്തിനെ പ്രകടിപ്പിക്കണം. ഭാവമില്ലെങ്കിൽ നൃത്തം എന്തുപോലെ ആയിത്തീരും? കേവലം അംഗവിക്ഷേപം ചലനം മാത്രമായിട്ട് തീരും. അപ്പൊ ഭാവം, ആ ഭാവം വളരെ മുഖ്യമാണ്. ആ ഭാവം വന്നാൽ ഇത് ഉപാധി, ഈ ഉപാധി ഇല്ലെങ്കിൽ പ്രകടിപ്പിക്കാനും പറ്റില്ല. ഭാവം മാത്രമാണെങ്കിലും പറ്റില്ല, ഭാവവും വേണം ഉപാധിയും വേണം. ഇത് രണ്ടും കൂടി ചേർന്നതാണ് കലാനണം. ഈ കലയുടെ രചയിതാവും ആരാ? സാധാരണ ഒരു കലയ്ക്ക് ആ കലയ്ക്ക് പുറകിൽ ഒരു കലാകാരൻ ഉണ്ടാവും അല്ലെ. ഈ കലാകാരന്മാര് ശരിക്കുള്ള കലാകാരൻ ഒരിക്കലും താൻ കലാകാരനാണെന്ന് അവകാശപ്പെടാൻ പറ്റില്ല. ഇപ്പോഴൊക്കെ പുതിയൊരു വാക്ക് കേൾക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അവശകലാകാരന്മാരാണ്. എന്തായി അവശകലാ? കലാകാരൻ ഒരിക്കലും അവശനാവില്ല, കാരണം അവൻ ഭഗവാന്റെ ഇൻസ്ട്രുമെന്റ് ആണ്. അത് എങ്ങനെയാ കലാകാരൻ അവശനാവ? ഭഗവാൻ അവശനാവോ? കലാകാരൻ എന്നുള്ളത് ഈ കല തനിയെ ആവിർഭവിക്കുമ്പോ പിന്നീട് ഒരാൾ അവകാശപ്പെട്ട് എടുക്കുമ്പോഴാണ് അത് കലാകാരനാണോ? കലാകാരനൊന്നും ഇല്ല, ആരും കലാകാരനല്ല. ഭഗവാനാണ് ഒരേ ഒരു കലാകാരൻ, വിശ്വകലാകാരൻ, വിശ്വരചയിതാവ്. അദ്ദേഹത്തിന്റെ ഓരോ ഇൻസ്ട്രുമെന്റ്സ് ഉപാധികളായിട്ട് തീരുന്നു നമ്മളൊക്കെ ചില സമയത്ത് അപൂർവ നിമിഷത്തില്, അത്രേ ഉള്ളൂ. എപ്പോഴൊന്നും പറ്റിയെന്ന് പറയില്ല. ചില അപൂർവ നിമിഷങ്ങളില് നമ്മൾ ആ വിശ്വചേതനയ്ക്ക് പ്രവഹിക്കാൻ വേണ്ട ഒരു ഉപാധിയായിട്ട് തീരുമ്പോ നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെയോ കലകൾ നടക്കുന്നു.